السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت إليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തും സലാമും, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് ഏതാനും ക്ലാസുകളിലൂടെ ആയി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ സ്വലാത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ഫായിദകൾ, അതിൻ്റെ ഫലായിലുകൾ, അത് വിശദീകരിച്ചു. അതിനുശേഷം സ്വലാത്ത് ചൊല്ലാത്ത ഒരാൾക്കെതിരെ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതിശക്തമായി അയാളെ ദമ്മ് ചെയ്തിട്ടുണ്ട്. ബഖീൽ എന്നുള്ള വിശേഷണം അയാൾക്കാണ് കൂടുതൽ യോജിക്കുക എന്നത് ഹദീസുകളിൽ വന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്, പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങൾ, സമയം, അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. കാരണം ഹദീസുകളിൽ ചില പ്രത്യേകമായ സമയങ്ങളിൽ, അല്ലെങ്കിൽ ചില പ്രത്യേകമായ ദിവസങ്ങളിൽ, ചില പ്രത്യേകമായ സ്ഥലങ്ങളിൽ സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വിശദീകരിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്നുള്ളത് നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട ചിലത് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാഹ്. ഇനി പറയാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും സൂചിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്വലാത്ത് ഉണ്ടോ അല്ലേ, ആ സമയത്ത് സ്വലാത്ത് ചെല്ലാൻ പറ്റുമല്ലേ, അങ്ങനെ ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ഓർമ്മിപ്പിച്ചാൽ നമുക്കത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്, സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഇബാദത്താണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തു അഹ്സാബിലെ ആയത്തിലൂടെ തന്നെ നമ്മളത് പറഞ്ഞു. യുസല്ലൂന എന്ന ആയത്ത് അത് ഇസ്തിംറാറിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അയാളുടെ റൂമിലാകുമ്പോൾ, റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ, അയാളുടെ ജോലിസ്ഥലത്ത്, അയാൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ, ഏത് സന്ദർഭത്തിലും ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരാൾക്ക് സ്വലാത്ത് ചൊല്ലുകയും ചെയ്യാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു പ്രത്യേക ടൈം, അല്ല പ്രത്യേക എണ്ണം, പ്രത്യേക രൂപം, അതൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് ബിദഅത്തായി തീരും എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സമയമുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കും. അതല്ലാത്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ നമുക്ക് സ്വലാത്ത് അധികരിപ്പിക്കാവുന്നതാണ്. അതിന്റെ ഫായിദകളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. അത് ചൊല്ലാതിരുന്നാലുള്ള ദോഷങ്ങളെ സംബന്ധിച്ചാണ് ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൽ ചിലത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ സ്വലാത്ത് ചൊല്ലണം. അത് നമ്മൾ വിശദീകരിച്ചു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ഒക്കെ സ്വലാത്ത് ചൊല്ലണം. അത് ഏതൊരു സന്ദർഭമാണെങ്കിലും അത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അത് നിർബന്ധമാണോ അല്ലേ എന്നുള്ളതാണ് ചർച്ച എന്നുള്ളതൊക്കെ നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ അത് ചൊല്ലൽ വാജിബാണോ അല്ലേ എന്നുള്ളതാണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൊ ഒന്ന് നിങ്ങളുടെ മനസ്സിലതുണ്ടാകണം. അത് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാകട്ടെ, ഖുത്ബകളാകട്ടെ, മറ്റു നമ്മൾ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിലാകട്ടെ, ഏത് സന്ദർഭത്തിലാണെങ്കിലും പേര് കേട്ടാൽ, പ്രവാചക തിരുമേനിയുടെ പേര് കേട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ ഏറ്റവും ചെറിയ രൂപം, അത് ചൊല്ലുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇബ്നുൽ ഖയ്യിം വിശദീകരിച്ചതുപോലെ ഖളാഇൽ ഹാജാതി, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, ആ സന്ദർഭത്തിൽ മാത്രമാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നുള്ളത് ഒരിക്കലും ഇന്ന് മനസ്സിലാക്കരുത്. ആ അവന്റെ ആവശ്യങ്ങൾ സ്വലാത്തിലൂടെ പൂർത്തീകരിക്കപ്പെടും, അവന്റെ ഉദ്ദേശങ്ങൾ ആ സ്വലാത്തിലൂടെ നിർവഹിക്കപ്പെടും. ആ ഇബ്രാഹിം ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഹദീസുകൾ, അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ആ സന്ദർഭത്തിലും ഒരാൾക്ക് സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. ഇനി അതിൽ നമ്മൾ വിശദീകരിക്കാത്ത ചില സന്ദർഭങ്ങൾ, ഒന്ന്, ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വലാത്ത് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ ദുആ ചെയ്യാറുണ്ട്, ദിക്റുകൾ ചൊല്ലാറുണ്ട്. അതിന്റെ ആദാബുകൾ, അതിന്റെ ശുറൂത്തുകൾ, അതിന്റെ വാജിബാത്തുകൾ, അതിന്റെ സുനനുകൾ ഒക്കെ ഹദീസുകളിലൂടെ, അതേപോലെ തന്നെ ഫുഖഹാക്കൾ അതൊക്കെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ദുആ ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിൽ ചില ഷുറൂത്തുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചില മര്യാദകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള ദുആ അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു അതിന് ഉത്തരം കൊടുക്കും. അതൊക്കെ ഹദീസുകളിൽ, ഹദീസിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വിശദീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രായോഗികമല്ല. എന്നാൽ ദുആയുടെ മുമ്പ് സ്വലാത്ത്, ഒരു പക്ഷേ നമ്മൾ ആരും അധികം അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പറഞ്ഞത് അത് മിൻ അസ്ബാബിൽ ഇജാബത്തി എന്നുള്ളതാണ്. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ഒരുപാട് സബബുകളുണ്ട്, അസ്ബാബുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു ദുആയുടെ ആദ്യത്തിൽ സ്വലാത്ത് ചൊല്ലുക എന്നത്, ആദ്യത്തിലല്ല, ആദ്യത്തിൽ വേണം, ദുആക്കിടയിൽ വേണം, ദുആയുടെ അവസാനത്തിലും അത് വേണം. അങ്ങനെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് അത് മിൻ അസ്ബാബിൽ ഇജാബ, അവന്റെ ദുആ ഉത്തരം കിട്ടുന്ന കാരണങ്ങളിൽ പെട്ടതാണ് എന്നുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിലേക്ക് വിശദീകരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ആണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ദുആ ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട ആദാബുകളിൽപ്പെട്ട ഒന്ന് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സ്തനാ ചെയ്യുക, അള്ളാഹുവിന് തഹ്മീദും തസ്ബീഹുകളും അർപ്പിക്കുക, അതായത് അള്ളാഹുവിനെ പുകഴ്ത്തുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, അതാണ് ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ആ ഹദീസ് ഫലാല അദ്ദേഹം അൻസാരിയാണ്. ഫലാലത്ത് ബിൻ ഉബൈദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്തിൽ കാണാം, ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിദുൻ ഇദ് ദഖല റജുലുൻ ഫസല്ല ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ പ്രവേശിച്ചു. അയാൾ പ്രാർത്ഥിച്ചു, അല്ലാഹു മഗ്ഫിർലി വർഹംനി. അയാൾ പ്രാർത്ഥിച്ചു, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ, അല്ലാഹു മഗ്ഫിർലി വർഹംനി, അല്ലാഹു എനിക്ക് പുറത്തരണേ, എനിക്ക് കരുണ ചെയ്യണേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. പ്രവാചകൻ അയാളോട് പറഞ്ഞു, അജിൽത അയ്യുഹൽ മുസല്ലി, നീ ധൃതി കാണിച്ചിരിക്കുന്നു, പ്രാർത്ഥിച്ച മനുഷ്യ, നീ ധൃതി കാണിച്ചിരിക്കുന്നു. അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അയാളുടെ രീതി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഈ സന്ദർഭം നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് തട്ടിച്ചു നോക്കാം. അയാൾ പ്രാർത്ഥിക്കുന്നത് അല്ലാണ്ട് റസൂൽ കണ്ടതുകൊണ്ട് അത് തിരുത്തി കൊടുത്തു. നീ ധൃതി കാണിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്, നീ ദുആയിൽ ധൃതി കാണിച്ചിരിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ബാക്കി പറഞ്ഞു, ഇദാ സല്ലൈത ഫഖഅത ഫഹ്മദില്ലാഹ ബിമാഹു അഹ്ലുഹു. നീ എന്ത് ചെയ്യണം, നീ ദുആ ചെയ്യുകയാണെങ്കിൽ ആദ്യം അല്ലാഹുവിന് ഹംദുകൾ അർപ്പിക്കണം. അവനാണ് അതിന്റെ ആള്. ആ രൂപത്തിൽ അല്ലാഹുവിന് അർഹമായ രൂപത്തിൽ അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തണം. വസല്ലി അലയ്യ, എന്നിട്ട് എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. സുമ്മദ്ഹു, എന്നിട്ട് നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നീ പ്രാർത്ഥിച്ചോ. അപ്പോ ആദ്യം ഒന്ന് അള്ളാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുക, സ്വലാത്ത് ചെയ്യുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്ത് ചെല്ലണം എന്റെ മേൽ. അയാൾ അതിനെതിരായിട്ട് അയാൾ ചെയ്തു. അയാൾ എന്ത് പറഞ്ഞു, അള്ളാഹു മഗ്ഫിർലി വർഹംനി. അയാൾക്കൊരു സ്വലാത്തുമില്ല, ഒരു സലാമുമില്ല, വേറൊന്നുമില്ല, അള്ളാഹുവിനെ സ്വലാത്ത് ചെയ്യലുമില്ല, ഒന്നുമില്ല. അയാളെ സംബന്ധിച്ചാണ് പറഞ്ഞത്, അയാള് ധൃതി കാണിച്ചവനായിപ്പോയി. എന്നിട്ട് അതിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വസല്ലി അലയ്യ സുമ്മദ്ഹു, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് നീ ദുആ ചെയ്തോ. അതേപോലെ തന്നെ അതിന്റെ വേറെ റിവായത്തിൽ കാണാം, ഇത് തുർമുദി റിപ്പോർട്ട് ചെയ്തതാണ്, പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചത്, ഇദാ സല്ലാഹദുക്കും ഫല്യബ്ദ ബിതഹ്മീദില്ലാ. നിങ്ങൾ ആരെങ്കിലും സ്വലാത്ത് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ പറഞ്ഞു സ്വലാത്തിന് രണ്ടർത്ഥങ്ങളുണ്ട്. അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം ദുആ എന്നുള്ളതാണ്. ഖുർആനിൽ അത് സ്വലാത്ത് എന്നുള്ളത് ദുആക്ക് വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അതാണ്, അല്ലാതെ നമസ്കരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇദാ സല്ലാഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ, ഫല്യബ്ദ ബിതഹ്മീദില്ലാ, അവൻ ആരംഭിക്കട്ടെ, അവൻ തുടങ്ങട്ടെ അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട്. വസ്തനായി അലൈഹി, അള്ളാഹുവിനെ സ്തനായി ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട്. സുമ്മലയുസല്ലി, ആദ്യം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ സ്തനായി ചെയ്തുകൊണ്ട് അവൻ ദുആ ആരംഭിക്കട്ടെ. പിന്നെ ചെയ്യേണ്ടത് എന്താ? പിന്നെ ചെയ്യേണ്ടത് സുമ്മലയുസല്ലി അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അവൻ സ്വലാത്ത് ചെല്ലട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലട്ടെ. സുമ്മല്ലേദോ ബഅദു ബിമാഷ, അതിനുശേഷം അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവൻ ദുആ ചെയ്തു കൊള്ളട്ടെ. ഇത് പ്രത്യേകത എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹംദ് കൊണ്ട് സനാ കൊണ്ട് ആരംഭിക്കണം, പിന്നെ സ്വലാത്ത്, പിന്നെ എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ സ്വലാത്ത് അവിടെ വരുന്നുണ്ട് ദുആയുടെ മുമ്പ്. എന്നിട്ട് ആ റാവി പറയുന്നു, സുമ്മ സ്വല്ലാ റജുലുൻ ആഖറ ബഅദ ദാലിക, അതിനുശേഷം പിന്നീട് മറ്റൊരാള് ദുആ ചെയ്തു. فحمد الله وصلى على النبي صلى الله عليه وسلم ആയ അല്ലാഹുവിനെ ഹംദ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി. فقال النبي صلى الله عليه وسلم അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹൽ മുസല്ലി ഉദു തുജബ്, അല്ലയോ ദുആ ചെയ്യുന്നവനെ, നീ ദുആ ചെയ്തു കൊള്ളുക, നിന്റെ ദുആക്ക് ഉത്തരം കിട്ടും. ഒരാളത് രണ്ടും ചെയ്തു, സനാ ചെയ്തു, സ്വലാത്തും ചൊല്ലി, എന്നിട്ട് ദുആ ചെയ്തു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ദുആ ചെയ്തോ, നിനക്ക് ഉത്തരം കിട്ടും. തുറമുഖ ധരിച്ചിട്ടുണ്ട് ഷെയ്ഖ് അൽബാനി, ഈ ഹദീസ് സ്വഹിയാക്കിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ്. മാത്രമല്ല, ഉമർ റളിയല്ലാഹുവിൽ നിന്നുള്ള മൗഖൂഫായ ഒരു അസർ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ അസറിൽ പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ പ്രാധാന്യം നമ്മളെ ബോധ്യപ്പെടുത്തും. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ദുആ ഉണ്ട് അല്ലാന്റെ അടുത്തേക്ക് ഉയരൂല. അത് അവിടെ തവക്കുഫാവും. എവിടെ? ബൈനസ്സമാ ഇവല്ലർലി, ആകാശത്തിന്റെയും ഭൂമിയുടെ ഇടക്ക്, രണ്ടിന്റെ ഇടക്ക്. ബൈനസ്സമാ ഇവല്ലർലി, ഇത് ആകാശത്തിലേക്ക് ഉയരണല്ലോ. അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമല്ലോ, അള്ളാഹിന്റെ അടുത്ത് നമ്മുടെ ദുആ എത്തണമല്ലോ. അതിന് തടസ്സമാണ്, അല്ലെങ്കിൽ മൗക്കൂഫാണ്. ഏടെ ആകാശത്തിന്റെയും ഭൂമിക്കും ഇടയിൽ മൗക്കൂഫാണ് ഒരാളുടെ ദുആ. ലാ യസ്അദു മിൻഹു ശൈഉൻ ഹത്താ തുസല്ലി അലാ നബിയ്യിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യസ്അദു മിൻഹു ശൈഉൻ, അവന്റെ ദുആയിൽ നിന്നൊന്നും തന്നെ ഉയരില്ല. അല്ല ദുആ അത് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തുകയില്ല. ഹത്താ തുസല്ലിയ അലാ നബിയ്യിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നിന്റെ നബിയുടെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നത് വരെ. ഇത് മർദിയല്ലാഹു അൻഹു വന്നിട്ടുള്ള അസറാണ് തുർമുദി തിരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വിഷയത്തിൽ മർഫു തന്നെ വന്നിട്ടുണ്ട്, അത് ഹസനാണ് എന്നുള്ളത് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. മർഫു ആയത് തന്നെ വന്നിട്ടുണ്ട്, അത് ഹസനാണ്. ഇത് മർദിയല്ലാഹു അൻഹു എന്നുള്ള അസറാണ്. മാത്രമല്ല ഈ അസറിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് വെറും ഒരു അസറല്ല, ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദാകാനുള്ള സാധ്യതയല്ല, ഇത് റഅീനനുസരിച്ച് പറഞ്ഞൊരു അഭിപ്രായമാകാൻ സാധ്യതയല്ല, ഇത് നബിയിൽ നിന്ന് കേട്ടതാകാനേ സാധ്യതയുള്ളൂ. ഹാഫിൽ അൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, വഹുവ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകം, വൈൻ കാന മൗഖൂഫൻ അലൈഹി, അത് അദ്ദേഹത്തിന്റെ മേൽ മൗഖൂഫാണെങ്കിലും, ഫമിസ്ലഹു, അതുപോലത്തെ ഒരു വാചകം, ലാ യുഖാലു മിൻ ഖിബലി റഅയ്, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ റഅയ് അനുസരിച്ചിട്ട് പറയാൻ ഒരു സാധ്യതയില്ല. വഇന്നമാഹു അംറുൻ തൗഖീഫിയുൻ, അതുകൊണ്ട് തന്നെ അത് തൗഖീഫിയായ ഒരു വിഷയമാണ്. ഫഹുക്കുമുഹു ഹുക്മുൽ മർഫു, അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാചകത്തിന് റഫിന്റെ വിധിയാണുള്ളത്. ഹദീസിന്റെ അതേ സ്ഥാനമാണുള്ളത്. നബിയിൽ നിന്ന് കേട്ടതാണത്. ഉമർ റളിയല്ലാഹു സ്വന്തം റഅയിനനുസരിച്ച് ഇങ്ങനത്തെ ഒരു അഭിപ്രായം പറയില്ല. അത് ഹാഫിൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലഹി പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ ഇബിൽ അറബി റഹ്മത്തുള്ളാഹി അലഹി പറഞ്ഞു, ഇദാ ഖാലഹു ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ ദുആ അത് സ്വലാത്ത് ചെല്ലാതെ അള്ളാഹുവിലേക്ക് ഉയരില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലാ യകൂനു ഇല്ലാ തൗഖീഫിയ, അത് തൗഖീഫിയ അല്ലാതെ ഒരു നിലക്കും അതിന് വേറൊന്നിനും അത് സാധ്യതയല്ല. ലിയന്നഹു ലാ യുദറക്കു ബിനദരിൻ, അദ്ദേഹത്തിന്റെ നദറിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു സംഗതി ആയിരിക്കില്ല എന്നുള്ളത് ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹിനെ വിശദീകരിച്ചിട്ട് പറയുന്നു. അപ്പൊ ഈ വിഷയത്തിൽ ഇങ്ങനെ അസറുകളും ഒരുപാട് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജലാഉൽ അഫ്ഹാമിൽ ഈ ഹദീസുകളും ഈ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൂന്ന് മർത്തബകളാണ് ഈ സലാത്തിനുള്ളത്. ദുആയുടെ മുമ്പ് ചെയ്യുന്ന സലാത്തിന് മൂന്ന് മർത്തബകളുണ്ട്. ഒന്ന്, അൻ യുസല്ലി അലൈഹി ഖബ്ല ദുആ, ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് സലാത്ത് ചെല്ലുക. അള്ളാഹുവിനെ ഹംദ് ചെയ്തതിന് ശേഷം ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് സലാത്ത് ചെല്ലുക, അങ്ങനെ ചെയ്യാം. വൽ മർത്തബത്തു സാനിയ, രണ്ടാമത്തേത്, അൻ യുസല്ലി അലൈഹി ഫി അവ്വലി ദുആ വ ഔസതിഹി വ ആഖിരിഹി, ഒന്നുകിൽ എന്ത് ചെയ്യുക, സലാത്ത് ചെല്ലുക ദുആയുടെ ആദ്യത്തിൽ, ദുആയുടെ ഔസത്ത് മധ്യഭാഗത്ത്, അല്ലെങ്കിൽ ദുആയുടെ അവസാനം. അങ്ങനെ സലാത്ത് ചെല്ലാം, കിടക്കാൻ നമുക്ക് സലാത്ത് ചെല്ലാം. മൂന്നാമത്തെ, താലിസ, അൻ യുസല്ലി അലൈഹി ഫി അവ്വലിഹി വ ആഖിരിഹി, ദുആയുടെ മുമ്പും ദുആയുടെ ശേഷവും അവസാനത്തിലും സ്വലാത്ത് ചെല്ലുക. വയജാലു ഹാജത്തുഹു മുത്തവാസിതത്തുൻ ബൈനഹുമ, തുടക്കത്തിലും സ്വലാത്ത്, ഒടുക്കത്തിലും സ്വലാത്ത്, അതിന്റെ അടക്ക അവന്റെ ഹാജത്ത് അള്ളാഹിനോട് ചോദിക്കാം. ഇങ്ങനെ മൂന്ന് മർത്തബകളാണ് ഇതിനുള്ളത് എന്നുള്ളത് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ജലാഉൽ അഫ്ഹാമിൽ വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്തിനാണ് ഈ സ്വലാത്ത് എല്ലാം വേണ്ടി കൽപ്പിച്ചു, അന്റെ മുമ്പ് എന്തിനൊരു സ്വലാത്ത്. അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, അസ്സലാത്തു അലൈഹി മിൻ അഅലമിൽ വസാഇലില്ലതി ബിഹാ യുസ്തജാബു ദുആ വഖദ് അമറ അല്ലാഹു ബിഹാ, ദുആയുടെ മുമ്പ് സ്വലാത്ത് ചെല്ലാൻ കൽപ്പിക്കാനുള്ള കാരണം അത് മിൻ അഅലമിൽ വസാഇൽ, ഒരുപാട് വസീലകളുണ്ട് ഉത്തരം കിട്ടാൻ. ആ വസീലകളിൽ ഏറ്റവും അഅലം, ഏറ്റവും വലിയ വസീലണത് ബിഹാ യുസ്തജാബു അദ്വാ, ആ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വസീലകളിൽ ഏറ്റവും അഅലമായ വസീല ഏതാണ്, തുടക്കത്തിലൊരു സ്വലാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. സ്വലാത്ത് അതാണ്, അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നുണ്ട്, മലക്കുകൾ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ മാത്രം സ്വലാത്ത് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രാധാന്യങ്ങൾ എത്ര ഇപ്പൊ നമ്മൾ കേട്ടു, എത്ര ഹദീസുകൾ കേട്ടു, എത്ര സലാത്ത് നമ്മൾ വർദ്ധിപ്പിച്ചു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എത്ര സലാത്ത് നമ്മൾ കൂടുതൽ ചെല്ലു. ഹദീസാണ് ഇനി അടുത്തത്. നമ്മൾ നാലാമത്തെ ക്ലാസ്സാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ അത് വിശദീകരിച്ചതായിട്ട് കാണാം. മാത്രമല്ല ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അദ്കാറിൽ പറഞ്ഞു, അജ്മഉൽ ഉലമാഉ, ഉലമാക്കളെ ഏകോപിച്ചിരിക്കുന്നു, അലസ്തിഹ്ബാബി, മുസ്തഹബ്ബാണ് എന്നുള്ള വിഷയത്തിൽ. എന്തിൽ? ഇബ്തിദാ ദുആഇ ബിൽഹംദിലില്ലാ വസ്സനാഇ അലൈഹി. ഒരു ദുആ ആരംഭിക്കേണ്ടത് അള്ളാഹുവിനെ സനാ ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടുമാണ് എന്നുള്ളതിൽ, അത് മുസ്തഹബ്ബാണ് എന്നുള്ളതിൽ ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു. സുമ്മാ സ്വലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത്. വകദാലിക തഖ്തിമു അദ്ദുആ ബിഹിമ, അതേപോലെ തന്നെ ആ സ്വലാത്ത് ഖത്മ് ചെയ്യേണ്ടതും അവസാനിപ്പിക്കേണ്ടതും എന്തുകൊണ്ടായിരിക്കണം? അയാൾ അവസാനിപ്പിക്കേണ്ടത് ഈ സ്വലാത്ത് കൊണ്ടായിരിക്കണം. ഇതെല്ലാം അദ്ദേഹം പറയുന്നു, വല്ലാ സാറുഫി ഹാദൽ ബാബി കസീറത്തുൻ മർഫുവ, ഈ വിഷയത്തിൽ ഈ ബാബിൽ ധാരാളം ഹദീസുകൾ മർഫുവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോ അടുത്തത് സലാത്ത് ചെല്ലേണ്ടത് ദുആയുടെ തുടക്കത്തിൽ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, സലാത്ത് ചെല്ലുക എന്നത് ദുആയുടെ ഇടക്ക്. അതേപോലെ തന്നെ ആ ദുആ അവസാനിപ്പിക്കുന്നത് സ്വലാത്തോടു കൂടിയിട്ടാകുക. അത് ആ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. നമുക്കിതൊക്കെ മനസ്സിലാകാത്തെന്ന് വെച്ചാൽ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോളെ ദിക്കറും ദുആക്ക പലർക്കും കൊണ്ട് വരുള്ളൂ, അതുവരെ ഒന്നും വരൂല. ഒരു സ്കാനിങ് എടുക്കണം എന്നുള്ളത് ഡോക്ടർ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വലാത്തും വരും, ദിക്കറും വരും, അല്ലാഹുമ്മ റഹ്മനിയും വരും, ഒക്കെ വരും. അപ്പൊ ഇത് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ മറ്റൊരു സന്ദർഭം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച, അതായത് ഇന്ന് വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലണം എന്നല്ല, സ്വലാത്ത് അധികരിപ്പിക്കണം എന്നുള്ളതാണ്, അധികരിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ഈ വെള്ളിയാഴ്ചക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ പല ഹദീസുകളിലും വന്നിട്ടുണ്ട്. ആ ഫളായിലുകൾ, വെള്ളിയാഴ്ചയുടെ ഫളായിലുകൾ വിശദീകരിച്ചതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്, സ്വലാത്ത് അധികരിപ്പിക്കണം എന്ന് പറഞ്ഞത്. അതിലൊരു ഹദീസ് ഔസ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമൽ ജുമാ, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ദിവസം അത് വെള്ളിയാഴ്ചയാണ്. കാരണം ഫീഹി ഖുലിഖ ആദം, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് അന്നാണ്. മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച നമ്മൾ മനസ്സിലാക്കുന്ന 24 മണിക്കൂർ, അങ്ങനെ 24 മണിക്കൂർ കൊണ്ടല്ല ഉണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എന്നല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് നടക്കുന്നത് ഘട്ടം ഘട്ടങ്ങളിലൂടെയാണ്, അതിന് ടൈം എടുത്തിട്ടുണ്ട്. അത് പൂർത്തിയാകുന്നത് വെള്ളിയാഴ്ച, ആ റോഹ് ഊതപ്പെടുന്നത് വെള്ളിയാഴ്ച, അത് അസറിന് ശേഷമാണ് ഒക്കെ. അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വേറുണ്ട്. എന്താണെങ്കിലും ഈ ഹദീസിലുള്ളത് ഖുലിഖ ആദം, ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച. വഫീഹി ഖുബില, അദ്ദേഹത്തിന്റെ ആത്മാവ് പിടിക്കപ്പെട്ടത്, അദ്ദേഹം മരണപ്പെട്ടത്, അതും വെള്ളിയാഴ്ച തന്നെ. വഫീഹി അന്നഫ്ഖ, ഖിയാമത്ത് നാള് നഫ്ഖ ആ മലക്ക് അതിൽ ഊതുന്നത്, അതും വെള്ളിയാഴ്ച തന്നെ. വഫീഹി അസ്സഅഖ, സഅഖത്തും അന്ത്യനാളും അതിൽ തന്നെ. ഫഅക്തിറു അലയ്യ സ്സലാത്ത ഫീഹി, നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങൾ ഫഅക്തിറു, നിങ്ങൾ സ്വലാത്ത് ചെല്ലണം എന്നല്ല പറഞ്ഞത്, ഫഅക്തിറു, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഫഅക്തിറു അലയ്യ അസ്സലാത്ത ഫീഹി, ആ സ്വലാത്ത് നിങ്ങൾ അധികരിപ്പിക്കണം, കാരണം നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് എത്തിക്കപ്പെടുന്നുണ്ട്. പിന്നെ ആ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദ്യം ചോദിക്കുന്നത് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എന്ത് അമ്പിയാക്കളുടെ ആ ഹദീസാണ് പിന്നീട് വരുന്നത്, ഇന്നല്ലാഹു അസ്സ വജല ഹറമ അലൽ അർളി അൻ തഖുല ജസാദൽ അംബിയായി, അത് വേറെ വിഷയമാണ്. അപ്പൊ ഈ ഹദീസിലുള്ള എന്താ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം എന്നുള്ളതാണ്. സ്വലാത്ത് ചൊല്ലണമെന്നല്ല, സ്വലാത്ത് അധികരിപ്പിക്കണം എന്നുള്ളതാണ്. ഈ ഹദീസ് അഹമ്മദ് ദാരിമി അബൂദാവൂദ് നസായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈഹക്കി സുനിൽ ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു സ്വലാത്ത അലയ്യ യൗമൽ ജുമഅ വലൈലത്തിൽ ജുമഅ, വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച നേരം വെളുത്തിട്ട്
പിന്നെ മഗ്രിബ് വരെ എന്നുള്ള അർത്ഥത്തിലല്ല, അതിന്റെ രാവ്, അതിന്റെ പകല്, അത് രണ്ടിലും, അതായത് വെള്ളിയാഴ്ച നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം. ഫമൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ, രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഹദീസ്, ആരാണോ ഫമൻ സല്ല അലയ്യ സ്വലാത്തൻ, ഒരു സ്വലാത്ത് എനിക്ക് വേണ്ടി ചെല്ലുന്നത്, അള്ളാഹു അവന് വേണ്ടിയിട്ട് പത്ത് സ്വലാത്ത് ചെയ്യും. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അബൂദാവൂദിന്റെ ഷറഹിൽ അയുനുൽ മഅബൂദിൽ കാണാം എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. വഇന്നമാ ഖസ്സ യൗമൽ ജുമഅ, വെള്ളിയാഴ്ച നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം എന്ന് പ്രത്യേകമായി പറയാനുള്ള കാരണം, അന്ന യൗമൽ ജുമഅതി സയ്യിദുൽ അയ്യാം, വെള്ളിയാഴ്ച എന്നുള്ളത് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ സയ്യിദ്, ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. വൽ മുസ്തഫ സയ്യിദുൽ അനാം, അതേപോലെ തന്നെ സൃഷ്ടികളുടെ സയ്യിദാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ സൃഷ്ടികളുടെ സയ്യിദിന്, ആ സയ്യിദിന് ദിവസങ്ങളുടെ സയ്യിദിൽ എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച, ദിവസങ്ങളുടെ സയ്യിദായ വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഫലിസ്വലാത്തി അലൈഹി ഫീഹി, ഈ വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിച്ചാൽ, ഈ വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കുന്നതിന് എന്തുണ്ട്? മസ്ജിയത്തുൻ ലൈസത്തിൽ ഗൈരിഹി, മറ്റ് ദിവസങ്ങളിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു സവിശേഷത മസ്ജിയത്ത് ഇതിനുണ്ട് എന്നുള്ളത് ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുക. അപ്പോ വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കണം. നമ്മളൊക്കെ അതൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് വെള്ളിയാഴ്ച തന്നെ എത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, എത്ര സ്വലാത്താണ് ചൊല്ലിയിട്ടുള്ളത്, എത്ര വെള്ളിയാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. സാധാരണ നമസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്തിനേക്കാൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു സ്വലാത്തെങ്കിലും എക്സ്ട്രാ അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂൻ, അല്ലാഹു സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അതൊരിക്കലല്ലോ, മലക്കുകളും സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷെ ഈ നിസ്കാരത്തിലെ സ്വലാത്തും കൂടി ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സ്വലാത്ത് തന്നെ ഉണ്ട്. അപ്പൊ വെള്ളിയാഴ്ച നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തത്. ഇതേപോലെ തന്നെ മറ്റൊന്ന് മയ്യത്ത് നിസ്കാരത്തിൽ, അതിൽ രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് സലാം. ആ വിഷയത്തിൽ തെളിവുകൾ വന്നിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സ്വലാത്ത് ചെല്ലേണ്ട സന്ദർഭങ്ങൾ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽ മൗത്തിനു റാബിഉ മിൻ മവാത്തിനി സ്വലാത്തി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ട സന്ദർഭങ്ങളിൽ നാലാമത്തത് സ്വലാത്തുൽ ജിനാസ ബഅദ തക്ബീറത്തി സാനിയ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരത്തിലാണ് സ്വലാത്ത് ചെല്ലേണ്ടത്. അത് അദ്ദേഹം ഈ സ്വലാത്ത് ചൊല്ലേണ്ട സ്ഥാനം നാലാമത്തത് അദ്ദേഹം വിശദീകരിച്ചത് ഏതാ? മയ്യത്ത് നിസ്കാരത്തിലെ സ്വലാത്താണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ലാ ഖിലാഫ ഫീ മശ്റൂഇയതിഹാ ഫീഹാ, മയ്യത്ത് നമസ്കാരത്തിൽ ആ സ്വലാത്ത് മശ്റൂ ആണ് എന്നുള്ളതിൽ എന്തില്ല? ഖിലാഫില്ല. ഖിലാഫുള്ളത് എന്തിലേ ഉള്ളൂ? അത് വാജിബാണോ അല്ലേ എന്നുള്ളതിനാണ് ഖിലാഫ് എന്നുള്ളത് ആര്? ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ജലാഉൽ അഫ്ഹാമിൽ വിശദീകരിക്കുകയാണ്. മയ്യത്ത് നിസ്കാരത്തിൽ സ്വലാത്ത് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ്, അബി ഉമാമത്ത് ബിൻ സഹൽ റളിയല്ലാഹു അൻഹു, അന്നഹു അഖ്ബറഹു റജുലുൻ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത്? അന്ന സുന്നത ഫി സ്വലാത്തി അലൽ ജനാ ജലൽ ജനാസ, ഈ ജനാസ നമസ്കാരത്തിലെ സ്വലാത്തിലെ സുന്നത്താണ്, അയ്യുകബ്ബിറൽ ഇമാമു, ഇമാമ തക്ബീർ ചൊല്ലണം, സുമ്മ യഖ്റാ ബി ഫാത്തിഹത്തിൽ കിതാബ് ബാദ തക്ബീറത്തിൽ ഉല, ഒന്നാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതണം, സിറൻ ഫീ നഫ്സിഹി, മനസ്സിൽ രഹസ്യമായിക്കൊണ്ട്, സുമ്മ യുസല്ലി, പിന്നീട് സ്വലാത്ത് ചൊല്ലണം, അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഇതാണ് അതിന്റെ തെളിവ്. അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട്, സഈദ് ബിൻ അബി സഈദുൽ മഖ്ബൂരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവിനെ ഉദ്ധരിച്ച സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ മയ്യത്ത് നമസ്കാരം? അതിൽ അദ്ദേഹം പറഞ്ഞു ഈ കാര്യം, ആ മയ്യത്ത് കൊണ്ടുവന്ന് വെക്കപ്പെട്ടാൽ തക്ബീർ ചൊല്ലും, എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതും, അതിനുശേഷം സ്വലാത്ത് ചെല്ലും എന്നുള്ളതൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു വിശദീകരിച്ചു കൊടുക്കുന്ന ആസാറുകളും ഒരുപാടുണ്ട്. ആ മയ്യത്ത് സ്കാരത്തില് സ്വലാത്തുണ്ട് രണ്ടാമത്തെ തക്ബീറിന് ശേഷം. അടുത്തതായി ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത് മജിലിസ്, ഇത്തരത്തിലുള്ള ഒരു മജിലിസ്. അത് മജിലിസ് എന്നല്ല, നമ്മൾ കുറച്ചാൾക്കാർ ഇരിക്കുകയാണ്, അങ്ങനെ നമ്മൾ പിരിഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസുകളാണ്. ഇത്തരത്തിലുള്ള മജിലിസുകളിലൊക്കെ സ്വലാത്ത് ചെല്ലണം എന്നുള്ളത് ഹദീസുകളിൽ വന്നതാണ്. ദിക്ര് ചെല്ലണം, അതേപോലെ തന്നെ സ്വലാത്ത് ചെല്ലണം. അതിന്റെ തെളിവായിട്ട് പറയുന്നത്, കാരണം അത് ആ മജിലിസിന്റെ ബർക്കത്താണ് എന്നുള്ളതാണ്. ഒരു മജിലിസ് എന്നുള്ളത് അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം അവിടെ ചർച്ച ചെയ്യേണ്ടത്. അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളായിരിക്കണം ഉണ്ടാകേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ സംസാരിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്ര് ചെല്ലുക, സ്വലാത്ത് ചെല്ലുക, അതൊക്കെ ആ മജിലിസിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ അത് ഖിയാമത്ത് നാളിൽ അവർക്ക് ഖേദമായിരിക്കും, അതവർക്ക് നഷ്ടമായിരിക്കുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നുള്ള ആ ഹദീസിൽ കാണാം, മാ ജലസ ഖൗമുൻ മജ്ലിസൻ, ഒരു ഖൗമ് അവരൊരു മജ്ലിസിലാണ്, ലം യദുക്കുറുല്ലാഹ ഫീഹി, ആ മജ്ലിസിൽ അവർ അള്ളാഹുവിന് വേണ്ടി ദിക്ര് ചെയ്തില്ല എങ്കിൽ, ദിക്ര് ചൊല്ലിയില്ല എങ്കിൽ, വലം യുസല്ലു അലാ നബിയിഹിം, അവരുടെ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എങ്കിൽ. കണ്ടോ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അള്ളാഹുവിന്റെ ദിക്ര്, അള്ളാഹുവിന് വേണ്ടിയിട്ട് അവിടെ ദിക്ര് ചൊല്ലുക. രണ്ട്, സ്വലാത്ത്. ഇതൊന്നും ചിലപ്പോൾ നമ്മളാരും പഠിച്ചിട്ടുണ്ടാവില്ല, മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, ജീവിതത്തിൽ ഇന്ന് വരെ ചൊല്ലിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുകൾ നഷ്ടപ്പെടുന്നത്. ജീവിതത്തിൽ ബർക്കത്ത് എന്നുള്ളത് മൂന്ന് നിലയുള്ള രണ്ട് നിലയുള്ള വീട് കയറ്റുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ വീട്ടിൽ മൊത്തം മാർബിളിടുക, അത് മറ്റതാക്കുക, വലിയ വണ്ടി ഉണ്ടാകുക, എസ്റ്റേറ്റുകൾ വാങ്ങുക, സ്ഥലം വാങ്ങുക, അതൊന്നുമല്ല ജീവിതത്തിൽ ബർക്കത്ത് എന്ന് പറയുന്നത്. ജീവിതത്തിൽ കിട്ടുന്ന ഒരു സമാധാനം, ഒരു സംതൃപ്തി, ഒരു മാനസികമായിട്ടുള്ള ഐശ്വര്യം, പ്രയാസങ്ങളില്ലാതെ, അല്ലെങ്കിൽ ആ രൂപത്തിൽ വേറുള്ള ശിർക്കുകളൊന്നും ചെയ്യാതെ, ഒരു ഇനന്നഫ്സ്, ഒരു മനസ്സിന്റെ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നൽകുന്ന ബർക്കത്ത്. ആ ദുനിയാവിൽ സൗകര്യങ്ങൾ കൊണ്ട് കിട്ടിക്കൊള്ളുന്നില്ല, അത്തരത്തിലുള്ളത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിൽ. അപ്പൊ ഒരു മജ്ലിസ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഹദീസിൽ വന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു മജ്ലിസിൽ നമ്മൾ കൂടിയിരുന്നു, അവർ അള്ളാഹുവിന് വേണ്ടി ദിക്ര് ചൊല്ലിയില്ല, അവന്റെ നബീന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല എങ്കിൽ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ഇല്ല കാൻ അലൈഹിം തിറ, അത് അവർക്ക് തിറത്തായിരിക്കും. ഈ ഹദീസാണ് മജ്ലിസിൽ സ്വലാത്ത് ചൊല്ലല്, ദിക്ര് ചൊല്ലല് നിർബന്ധമാണ് എന്നുള്ളതിന് പണ്ഡിതന്മാർ തെളിവേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ചൊല്ലണോ ചൊല്ലേണ്ട നിലവാറ് ചില ആൾക്കാരത് നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല, വാജിബ് എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ ഇതിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പാടെ വിശദീകരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു മജ്ലിസിൽ അവരിരുന്നിട്ട് അവർ സ്വലാത്ത് ചൊല്ലിയില്ല, അതല്ലെങ്കിൽ അവര് അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്ര് ചൊല്ലിയിട്ടില്ല എങ്കിൽ അവർക്കത് തിറത്തായിരിക്കും. തിറത്ത് എന്നുള്ളതിന് നദാമത്ത്, ഹസ്രത്ത്, അന്ത്യനാളിൽ അതവന് ഖേദമായിരിക്കും, അതവന് ദുഃഖമായിരിക്കും, അതവന് നഷ്ടമായിരിക്കും. എന്നിട്ട് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ഫൈൻ ഷാ അദബഹു, ഇതിന്റെ പേരിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു അവരെ ശിക്ഷിക്കും, ഫൈൻ ഷാ ഗഫറ ലഹു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഫൈൻ ഷാ അദബഹു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു അവൻ അവരെ ശിക്ഷിക്കുമായിരുന്നു. എന്തിന്റെ പേരിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുമായിരുന്നു. എന്തിന്റെ പേരിൽ ഇങ്ങനൊരു മജ്ലിസിൽ അവർ കൂടിയിരുന്നു, പക്ഷെ അവര് അള്ളാഹുവിന് വേണ്ടി ദിക്ര് ചൊല്ലിയില്ല, നബിന്റെ പേരിൽ സ്വലാത്തും ചൊല്ലിയിട്ടില്ല. അപ്പൊ അതിന്റെ ഗൗരവം ആലോചിച്ചോക്കൂ. ഇത് തുറമുദി ഒക്കെ ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് സ്വഹീഹുമാണ്, മാത്രമല്ല അത് നിർബന്ധമാണോ അല്ലേ എന്നുള്ള ചർച്ചയാണ് പിന്നെ പണ്ഡിതന്മാരെ നടത്തുന്നത്. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് മുനാവിയു റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫൈദുൽ ഖദീറിൽ പറഞ്ഞൊരു വാചകം ഫയത്ത അഖദു, അതുകൊണ്ട് തന്നെ അത് ശക്തമായ ഒരു മുസ്തഹബായ ഒരു കാര്യമാണ്. ഒന്ന് ദിക്റുള്ള, ഒന്ന് ദിക്റുള്ള, രണ്ട് വസ്സലാത്തു അലാ റസൂലിഹി. എപ്പോ ഇന്ദ ഇറാദത്തിൽ ഖിയാമി മിനൽ മജ്ലിസ്, ആ മജ്ലിസിൽ നിന്ന് പിരിയാൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ, ദിക്റുള്ള സ്വലാത്ത് അത് അതിലുണ്ടാകണം. എന്നാൽ അദ്ദേഹം പറഞ്ഞു വതഹസ്സുലു സുന്ന ഫി ദിക്രി വസ്സലാത്തി ബി അയ്യി ലഫ്ളിൻ കാന, ഈ ദിക്റും സ്വലാത്തും അത് ഒരുപാട് സിയകളിലൂടെ വന്നിട്ടുണ്ട്. തഷഹുദ് ഒരുപാട് സിയകളിലൂടെ വന്നിട്ടുണ്ട്, സ്വലാത്തും ഒരുപാട് സിയകളിലൂടെ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ദിക്റുകളും. അതേത് രൂപത്തിൽ ലഫ്ള് അയാൾ ചൊല്ലിയാലും ഈ സുന്നത്ത് അയാൾക്ക് കിട്ടും. ലാക്കിനൽ അക്മലു ഫി ദിക്രി, പക്ഷെ ഇവിടെ ദിക്ർ എന്ന് പറഞ്ഞല്ലോ, അതിൽ അയാൾക്ക് ചെല്ലാൻ പറ്റുന്നതിൽ ഏറ്റവും സമ്പൂർണമായ ദിക്ർ ഏതാണ്? അദ്ദേഹം പറഞ്ഞുതരാണ്, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇതാണ് അതിൽ ഏതും ചൊല്ല, ഇതാണ് അതിൽ അക്മലായിട്ടുള്ളത്. അതേപോലെ തന്നെ സ്വലാത്ത്, ഫി സ്വലാത്തി അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി തശഹ്ഹുദി, സ്വലാത്തിൽ ഏറ്റവും അക്മലായിട്ടുള്ളത് നമ്മൾ തശഹ്ഹുദിൽ ചൊല്ലുന്ന അവസാനത്തെ തശഹ്ഹുദിൽ ചൊല്ലുന്ന ആ സ്വലാത്താണ് എന്നുള്ളത് ഇദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ടിട്ട് പറയണം. പിന്നെ ഇതിന് ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്, അതിന്റെ പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട്, നമുക്ക് പറയാനുള്ള സമയമല്ല. അപ്പൊ ഇതാണ് മൂന്നാമത്തത്, ഒരു സദസ്സ്, സദസ്സിൽ അത് സദസ്സ് പിരിയുമ്പോൾ ഒന്ന് ഇദ്വാ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അതേപോലെ തന്നെ സ്വലാത്ത്, അത് അതിന്റെ ഏറ്റവും അക്മലായിട്ടുള്ള രൂപം അവസാനത്തെ തശഹ്ഹുദിൽ നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത്. അപ്പൊ ഇത് ഹദീസുകളിൽ തന്നെ വന്നതാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ സ്വലാത്ത് ചൊല്ലേണ്ട മറ്റൊരു സന്ദർഭം അദാൻ, ബഅദൽ അദാൻ, അദാനിന് ശേഷം, ബാങ്കിന് ശേഷം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ദുനിയാവിൽ ഇതുവരെ ആരോഗ്യം ചൊല്ലിയിട്ടുണ്ടാവില്ല പലരും. ബാങ്കിന് ശേഷം അങ്ങനെ ഒരു സ്വലാത്ത് ഉണ്ട് എന്നുള്ള കാര്യം തന്നെ ചിലപ്പോൾ പലർക്ക് പറയുന്നത്. നമ്മളെ നാട്ടിലെ ചില പള്ളികളിൽ പരിപാടി ഉണ്ട്, ബാങ്കിന്റെ മുമ്പ് അല്ലാഹു മുസല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഉച്ചത്തിൽ മൈക്കി കൂടെ പറയണം, അതാണ് പറയാനും പറ്റൂല. അതേപോലെ തന്നെ ബാങ്കിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നേരെ മൈക്കി കൂടെ തരാം, അതൊരു പ്രത്യേകമായ രൂപത്തിൽ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, അതും പാടില്ല. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ സ്വലാത്ത് വന്നിട്ടുണ്ട്. അത് പണ്ഡിതന്മാര് ഈ ബാങ്ക് കേൾക്കുമ്പോൾ ഒരുപാട് സുന്നത്തുകളുണ്ട്. അത് ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ഇജാബത്തുൽ മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ഉത്തരം കൊടുക്കുക. രണ്ട്, അദ്ദേഹം പറഞ്ഞത് ഏത്, പിന്നെ തഷഹുദ് പറയുമ്പോൾ റളീത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല, അത് ചൊല്ലല്. അതൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, അത് തശഹുദിന് ശേഷമാണോ അതല്ല വാങ്ങിന് ശേഷമാണോ, അതൊക്കെ വേറെ ചർച്ചകൾ, അതൊക്കെ വേറെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയം കേൾക്കുമ്പോൾ നമ്മുടെ വിഷയം സ്വലാത്ത് ചെല്ലേണ്ട സന്ദർഭങ്ങളാണ്, അതല്ലാത്തത് ഇപ്പൊ നമ്മളിവിടെ വിശദീകരിക്കുന്നില്ല. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, ബാങ്ക് കൊടുത്തതിന് ശേഷം വസീല ചോദിക്കരുത്, അതാണ് അടുത്തത്. നാലാമത് അദ്ദേഹം പറഞ്ഞു സ്വലാത്ത്. അഞ്ചാമത് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം ദ്വാ, പ്രത്യേക ഉത്തരം കിട്ടുന്ന ദ്വായാണ്. അങ്ങനെ അഞ്ചെണ്ണം ഇബ്നു ഖയ്യിം പറഞ്ഞു, വേറെ പലരും പല കോലത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു, അയ്യുസല്ലി അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ഫറായിഹി മിൻ ഇജാബത്തിൽ മുഅദ്ദിൻ, ആ മുഅദ്ദിൻ ഉത്തരം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അതിന്റെ തെളിവ് എന്താണ്? തെളിവ് അംറു ബിനുൽ ആസ് റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസാണ്. قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم برني اذا سمعتم المؤذن فقولوا مثل ما يقول ആ മുഅദ്ദിൻ പറയുന്നത് നിങ്ങൾ അതേപോലെ തന്നെ പറയണം. ثم صلوا علي പിന്നീട് നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ പിന്നെ സ്വലാത്താണ്, പിന്നെ അല്ലാഹുമ്മ റബ്ബാ ദാവതി അല്ല, അവിടെ സ്വലാത്താരും ചൊല്ലാറെന്നല്ല. സ്വലാത്ത് എന്തിനാ പോയി ചൊല്ലുക? അത് ചൊല്ലാത്തോണ്ടിട്ട് ശമ്പളം കൂടാൻ നിൽക്കണം. അത് ചൊല്ലാത്തോണ്ട് രോഗം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? പിന്നെ എന്തിനാ? അപ്പൊ ഈ ഹരീസിലുള്ള എന്താ, ബാങ്ക് വിളിക്കുന്ന ആൾക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം, അയാൾ പറയുന്നത് പോലെ പറയണം. അയ്യാലസ്വര ഒക്കെ അതിൻ്റെതായ വിശദീകരണങ്ങൾ വേറെ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ ഹരീസിലുള്ളത് എന്താ, തുമ്മസൊല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എന്റെ പേര് സ്വലാത്ത് ചെല്ലണം, പിന്നീട് നിങ്ങൾ എന്റെ പേര് സ്വലാത്ത് ചെല്ലണം. ഫൈനഹു മൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വിഹാശറ,
കാരണയിലേക്ക് വേണ്ടിട്ട് ഒരു സലാത്ത് ചെയ്യില്ല, അള്ളാഹുവിന് വേണ്ടിട്ട് പത്ത് സലാത്ത് ചെയ്യും. എന്നിട്ടാണ് എന്ത് പറഞ്ഞത്? പിന്നീട് നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വസീല ചോദിക്കണം. അപ്പൊ സ്വലാത്തിന് ശേഷമാണ് വസീല വരുന്നത്. സ്വലാത്തുണ്ട് പിന്നെ അദാനിന് ശേഷം, അതിനുശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി വസീല ചോദിക്കുക. വസീല എന്നുള്ളത് മൻസിലത്തുമ്പിൽ ജനാദീസ്, അങ്ങനെ അതിന്റെ ബാക്കി പറഞ്ഞു പോകണം. ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അംബർബുല്ലാസ് റളിയല്ലാഹു അൻഹു ഇമാം മുസ്ലിമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പൊ അതില് സ്വലാത്ത് വന്നിട്ടുണ്ട്. അതാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അഞ്ച് സുന്നത്തുകൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. അതിനുശേഷമുള്ള ദുആ അടക്കം, ആ ദുആക്ക് ഉത്തരം കിട്ടും. അത് അദ്ദേഹം ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളതും. അപ്പോ ബാഗിന് ശേഷം എന്തുണ്ട്? പ്രത്യേകമായിട്ട് സ്വലാത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി സ്വലാത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സന്ദർഭമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ തശഹുദ്. അതിനുശേഷം സ്വലാത്തുണ്ട്. അതിലെ അവസാനത്തെ തശഹുദ്, ആ അവസാനത്തെ തശഹുദില് സ്വലാത്ത് ചെല്ലണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല. അവിടെ തർക്കം നടക്കുന്നത് അവസാനത്തെ തശഹുദ് അതിനുശേഷം സ്വലാത്ത് ചെല്ലുന്നത് ഒരു കൂട്ടർ പറയുന്നത് റുക്കിനാണ് എന്നുള്ളതാണ്. റുക്കിനെന്ന് പറഞ്ഞാൽ സ്വലാത്ത് ചെല്ലിയിട്ടില്ലെങ്കിൽ ആ സാധനം തന്നെയാണ് ബാത്തിലായി, പിന്നെ അത് വീണ്ടും ചെയ്യണം. റുക്കിനും ഫർളും തമ്മിലുള്ള വ്യത്യാസം അറിയാം. അപ്പോ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് റുക്കിനാണ് ആ സ്വലാത്ത്, ഒന്നാമത്തെ തശഹുദിലല്ല രണ്ടാമത്തെ തശഹുദ്, അതായത് അവസാനത്തെ തശഹുദ്. രണ്ടാമത്തെ അഭിപ്രായം ആ വിഷയത്തിൽ അത് വാജിബാണ്. സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് വാജിബാണ്. ഒരാൾ സ്വലാത്ത് ചെല്ലാൻ മറന്നാൽ അയാൾ സഹവിന്റെ സുജൂദ് ചെയ്യണം. മൂന്നാമത്തെ അഭിപ്രായം അതിൽ പറഞ്ഞിട്ടുള്ളത് അത് മുസ്തഹബ്ബാണ് എന്നുള്ളതാണ്. അത് വാജിബുമല്ല റുക്കിനും അല്ല, അത് മുസ്തഹബ്ബാണ്. എന്താണെങ്കിലും അത് ചൊല്ലണം എന്നുള്ള കാര്യത്തിൽ തർക്കല്ല. അതിന്റെ ചർച്ച ഇപ്പൊ നമ്മൾ ഇപ്പോ നിസ്കാരം ജമ്മും കസറും നമ്മൾ വിശദീകരിച്ചതുപോലെ അത് വിശദീകരിക്കാൻ നമുക്ക് പറ്റൂല. അത് അതിന്റെ തെളിവുകൾ റുക്കിനാണെന്ന് പറയുന്ന ആൾക്കാരുടെ തെളിവുകൾ, വാജിബാണെന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന തെളിവുകൾ, മുസ്തഹബ്ബാണ് റുക്കിനോ അല്ല വാജിബോ അല്ല മുസ്തഹബ്ബാണെന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന തെളിവുകൾ, അപ്പൊ അതൊക്കെ വിശദീകരിക്കുക എന്നുള്ളത് നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം സ്വലാത്ത് ചെല്ലേണ്ട സന്ദർഭമാണ്. അപ്പൊ ഇങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. എന്താണെങ്കിലും അതിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം അത് മാത്രം നമ്മൾ ഇവിടെ പറയണം. അദ്ദേഹം പറഞ്ഞു, വഖ്തലഫൽ ഉലമാഉ ഹൽ ഹിയ ഫരീളത്തുൻ വർക്കുൻ ഫി തശഹുദിൽ അഖീരി അംലാ മിൻഹു മൻ ഖാല അന്നഹ റുക്നുൻ ലാ ബുദ്ദ മിൻഹ വല തസ്ഹീഹു സ്വലാത്ത് ഇല്ലാ ബിഹ വഹാദ ഹുവൽ മഅറൂഫു മിൻ മദ്ഹബി ഇമാം അഹ്മദ് ബിൻ ഹംബൽ വജമാ വഖാല ആഖറുൻ ബൽ ഹിയ വാജിബ ലാ റുക്നുൻ ബൽ വാജിബ ഇൻ തഅമ്മദ തർക്കുഹ ബത്തലത്ത് സ്വലാ വൈ നസിയഹ ലം തുബ്തല സ്വലാ വലാകിൻ യസ്ജുദു സഹവ وهذا قول وهذا قول وسط وقال اخر انها سنه لا تبطل الصلاه بتركها لا عمدا ولا سهوا بل هي سنه مؤكده ഈ ചർച്ചകൾ അദ്ദേഹം നടത്തിയതിനു ശേഷം അദ്ദേഹം പറയുന്നത് ഇതിൽ ഏതാണെങ്കിലും ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം വബികുല്ലി ഹാലിൻ റുക്നാകട്ടെ വാജിബാകട്ടെ മുസ്തഹബാകട്ടെ ഇബ്നു ബാസിന്റെ അഭിപ്രായം വാജിബാണെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇബ്നു സൈമിന്റെ അഭിപ്രായം അത് മുസ്തഹബാണെന്നുള്ള, അപ്പൊ അത് വേറെ ഒരു ചർച്ച. അതിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് വബിക്കുല്ലി ഹാലിൻ ഇത് ഏതോ ഏതവസ്ഥയിലാകട്ടെ പല്ലതി എം ബഹൈ ഹുവൽ മജീബിഹ അത് ആ നിസ്കാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. ലി അന്ന റസൂല അമറ ബിഹ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് കൽപ്പിച്ചിട്ടുണ്ട്. കൂലു അല്ലാഹു മുസ്ലിയ ഹദീസ് അദ്ദേഹം എടുത്തു ധരിച്ചു. വഹാദ അംറുൻ ഇത് അംറാണ് വല്ല അംറു ഇഖ്തദി അൽ വുജൂബ ഈ അംറു അത് വാജിബാണ് എന്നുള്ളതിനെ അറിയിക്കുന്നു. ഫലാ യംബഗീ ലിൽ മുഅ്മിനി അൻ യദഅഹ ഫി തശഹ്ഹുദിൽ അഖീരി അതുകൊണ്ട് തന്നെ അവസാനത്തെ തശഹ്ഹുദിൽ അത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു മുഅ്മിന് യോജിച്ചതല്ല. ഈ ചർച്ചകളൊക്കെ നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതിൽ വലിയൊരു ചർച്ച ഇതിൽ നടക്കുന്നുണ്ട്. അത് റുക്കിനാണോ അത് വാജിബാണോ അത് മുസ്തഹബാണോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞതുപോലെ ആ ചർച്ച എന്തോ ആകട്ടെ അദ്ദേഹത്തിന്റെ അത് വാജിബാണെന്നുള്ളതാണ്. എന്താണെങ്കിലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സലാത്ത് അവസാനത്തെ തശഹുദിൽ ചെല്ലുക എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള ചർച്ചകൾ നമുക്കത് പിന്നീട് നടത്താവുന്നതാണ്. അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഹുക്കുമല്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. സലാത്ത് ചെല്ലേണ്ട ഒരു സന്ദർഭങ്ങളിൽ പെട്ടതാണ് അവസാനത്തെ തശഹുദിൽ, തശഹുദിന് ശേഷം സലാത്ത് ചെല്ലുക എന്നുള്ളത്. ഇതേപോലെ തന്നെ ഇനി ആദ്യത്തെ തശഹുദിൽ സലാത്തുണ്ടോ? ഒരാൾക്ക് വേണമെങ്കിൽ സലാത്ത് ചെല്ലാം. അതായത് മൂന്ന് റക്കാത്തുള്ള നിസ്കാരങ്ങൾ, നാല് റക്കാത്തുള്ള നിസ്കാരങ്ങൾ, അതിന്റെ ആദ്യത്തെ തശഹുദ്, ആ തശഹുദിൽ സലാത്ത് ഉണ്ടോ അല്ലേ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ഉണ്ട്. ആദ്യത്തെ ചർച്ച അത് വാജിബാണോ, റുക്കിനാണോ, മുസ്തഹബാണോ എന്നുള്ളതാണ്. എന്നാലും ഇതിൽ വരുന്ന ചർച്ച അത് മുസ്തഹബാണോ അല്ലേ എന്നുള്ളതാണ്. അതിൽ ജംഹൂറിന്റെ അഭിപ്രായം ആദ്യത്തെ തശഹുദിൽ വെറും തശഹുദ് മാത്രം മതി, ഇബ്രാഹിമി സലാത്ത് ചെല്ലേണ്ടതില്ല, റസൂലുള്ളാഹി സ്വല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലേണ്ടതില്ല എന്നുള്ളതാണ് ജംഹൂറിന്റെ അഭിപ്രായം. എന്നാൽ സ്വലാത്ത് ചെല്ലാം, അത് മുസ്തഹബാണ് എന്നുള്ളത് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ആദ്യത്തെ തശഹുദിലും സ്വലാത്ത് ചെല്ലണം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ പിന്നെ ലജ്നത്തുൽ ദായിമയുടെ ഫത്വയില് ഒക്കെ സ്വലാത്ത് ചെല്ലാം എന്നുള്ളതാണ്. എന്നാൽ ജംഹൂറിന്റെ അഭിപ്രായം അവിടെ സ്വലാത്ത് ചെല്ലേണ്ടതില്ല, അത് മുസ്തഹബല്ല എന്നുള്ളതിന് ഷെയ്ഖ് ഇബ്നു ഹുസൈം പറയുന്ന ഒരാൾ അത് കൊണ്ടുവന്നു എന്ന് കരുതിയെന്നല്ല, അത് ഹറാമോ ബിദഅത്തോ ആകുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് മുസ്തഹബാണോ അല്ലേ? ഒരു കൂട്ടർ പറഞ്ഞു അവിടെ തശഹുദ് മാത്രം ചെല്ലിയാൽ മതി, അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അത് ചെല്ലിയാൽ മതി, അത്ര മതി എന്നുള്ളതാണ് ജംഹൂർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ തെളിവുകളും കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. എന്നാ വേറെ ചില ആളുകൾ പറഞ്ഞു അതല്ല, അതിനുശേഷം സലാത്ത് കൂടി ചെല്ലണം, അത് നിർബന്ധമല്ല, അത് മുസ്തഹബാണ് എന്നുള്ള രൂപത്തിൽ വേറെ ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഈ വിഷയത്തിൽ മനസ്സിലാക്കുക. അതിന്റെ ഓരോ തെളിവുകളും നമ്മൾ വിശദീകരിക്കേണ്ട സന്ദർഭമല്ല നമ്മുടെ വിഷയം, സലാത്ത് ചെല്ലേണ്ട സന്ദർഭങ്ങൾ. അപ്പൊ അതിലൊരാൾക്ക് സലാത്ത് ചെല്ലുന്നതിന് വിരോധമല്ല, എന്നാൽ ജംഹൂർ പറഞ്ഞത് അവിടെ എന്ത് ആ തശഹുദ്മ നിർത്തിയാൽ മതി എന്നുള്ളതാണ് ജംഹൂർ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതല്ലാത്തതുമായ കുറെ സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരു ക്ലാസ് കൂടി നമ്മൾ ഈ വിഷയത്തിലുണ്ട്. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി സലാത്തുമായിട്ട് നമുക്ക് സൂചിപ്പിക്കാനുണ്ട്, വേറെ കുറച്ച് വിഷയങ്ങൾ കൂടി. അപ്പൊ അതുകൂടി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും ഇൻഷാല്ലാ. അപ്പൊ ഈ വിഷയങ്ങൾ പഠിക്കുക. ഇതും ഇതല്ലാത്തതുമായ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് കേട്ടോ, ഇതല്ലാത്തതുമായ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് സലാത്ത് ചെല്ലേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടതും നമ്മൾ ഓർമ്മിക്കേണ്ടതുമായ ചില സന്ദർഭങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ സന്ദർഭങ്ങളാകട്ടെ അല്ലാത്ത സന്ദർഭങ്ങളാകട്ടെ, നമ്മൾ സലാത്ത് അധികരിപ്പിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കുക സലാത്ത് എന്നുള്ളത്. അത് മറ്റുള്ള ഇബാദത്തുകൾ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, അത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ വേറെ നിങ്ങൾ നോക്കണം, അതിന്റെ ഹുക്കുമ നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. സലാത്ത് ചെല്ലേണ്ട സന്ദർഭങ്ങൾ മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരുപാട് അല്ലെ, തശഹുദിൽ സലാത്ത് അത് റുക്കിന് വാജിബ്, അതന്നെ നമുക്ക് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ നമുക്ക് വിശദീകരിക്കേണ്ടാവും റുക്കിനാണെന്ന്. പക്ഷേ നമുക്ക് അതിന്റെ ആവശ്യമില്ല, എന്താണെങ്കിലും അത് ചെല്ലണം എന്നുള്ളത്, അവസാന തശഹുദിൽ അത് ചെല്ലണം എന്നുള്ളത് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാവുന്നതാണ്. നമ്മൾ വിഷയങ്ങൾ പഠിക്കുക, ദീൻ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വലാത്ത് ചെല്ലുകയും അത് അധികരിപ്പിക്കുകയും ചെയ്യുന്ന അവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞു മറിയാതെയും ചെയ്ത തെറ്റുകളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. യഥാർത്ഥ ഇസ്ലാമിന്റെ അഖീദയും വിശ്വാസവും കർമ്മങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മാഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.